അനുഗ്രഹമായി തിരുസന്നിധി പുത്തി തരുവാൻ തക്കോണോടൊന്ന് സഹായിച്ചു. എമ്പുരാനെ അവിടുത്തെ കുറിപ്പൊക്കെ തിരുസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമീകർപ്പിൻ്റെതായിട്ടുള്ള അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമീകർപ്പിൻ്റെതായിട്ടുള്ള സന്ദേശവാഹകരായി തരുവാൻ ഞങ്ങളോട് സഹായിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ പുനരുദ്ധാനം യാഥാർത്ഥ്യമായി തരുവാനും ഞങ്ങളുടെ ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ അവിടുന്ന് യഥാർത്ഥമായി കാണുവാനും ഞങ്ങളവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, നമ്മൾ നടത്തുന്ന ബൈബിൾ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായ തിരുസന്നിധി ദൈവമേ, ഞങ്ങളുടെ പഠനം തിരുവാൻ ദൈവമേ സഹായിക്കണമേ. അവിടെ ആയി ഇരുന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൽ സ്വീകരിപ്പാൻ തക്കണം ഞങ്ങളവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ഞങ്ങളോട് വിവചനം പഠിപ്പിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളോട് അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. ദൈവം, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹകരമായ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പര്യാപ്തമായ തിരുവാൻ ഇടയാക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മടത്തോറിയം പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനെ പല നിലകളിൽ കൈത്താങ്കൽ തരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ നീ അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോഷമായിരിക്കുന്ന ദാനങ്ങളെ തരങ്ങളെ ഇന്നത്തെ ക്ലാസ് അനുഗ്രഹരമായി ദൈവമേ തീരുവാൻ ഞങ്ങളോടൊന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെയും വാഴ്ത്തണമേ. നിന്നിൽ സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളോടൊന്ന് സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കുന്ന നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ഞാൻ ഒരു വാക്കിൽ അഭിനന്ദ തിരുമേനിയെ സ്വാഗതം ചെയ്യുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. അടൂർ കടമ്പനാട് പുതിരാസനത്തിന്റെ അധിപൻ അഭിനന്ദ ഡോക്ടർ സക്രിയാസ് മാർ അപ്രീം തിരുമേനി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയി. അനുഗ്രഹത്തോടെ നിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദാനങ്ങളെ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ സന്തോഷവും ചൈതന്യവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിൽക്കുവാൻ തക്കൊണ്ടും സഹായിക്കട്ടെ എന്ന് ആവശ്യമായിട്ട് ഓർക്കുന്നു. അഭിനന്ദ തിരുമേനിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ വൈദിക സെമിനാരി അധ്യാപകൻ, സഭയുടെ പരിശുദ്ധ കാതോലിക്ക തിരുമനസിന്റെ അസിസ്റ്റന്റ് എന്നുള്ള നിലയിൽ ഏറ്റവും അനുഗ്രഹരുമായി ശുശ്രൂഷ നടത്തുന്നു. തിരുമേനി ഹിന്ദുയിസത്തിൽ ഡോക്ടറേറ്റ് എടുത്ത തിരുമേനിയാണ്. നമ്മുടെ മറ്റ് റിലിജിയൻസിനോടുള്ള നമ്മുടെ ബന്ധം അത് ഏറ്റവും അനുഗ്രഹരുമായി തിരുവാൻ തക്കോണ്ട തിരുമേനിയുടെ പ്രവർത്തനങ്ങളൊക്കെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മുടെ ജൂണിയർ തിരുമേനിമാരുടെ ഏറ്റവും സെക്കൻഡ് ജൂണിയർ തിരുമേനിയാണ്. ദൈവം അനുഗ്രഹരുമായിട്ടുള്ള നിലയിൽ തിരുമേനിയെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. ഇന്ന് ഈ ക്ലാസ് നയിപ്പാൻ തക്കോണ്ണം തിരുമേനിയെ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി നോക്കുമ്പോൾ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. വൈദിക സെമിനാരിൽ ഞങ്ങൾ ഒരുമിച്ച് 2 വർഷം ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹ ബന്ധമാണ് ഇന്നത്തെ ക്ലാസ്സിന് തിരുമേനി നേതൃത്വം നൽകുവാൻ തക്കോണ്ണം ഇടയാക്കിയത്. കഴിഞ്ഞ സെഷൻ വീക്ക് എഡ്മണ്ടൻ പള്ളിയിലായിരുന്നു. ഇന്ന് എന്നോടൊപ്പം ഉണ്ട് തിരുമേനി. വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ക്ലാസ് നയിപ്പാൻ തക്കോണ്ണം തിരുമേനിയെ ഞാൻ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു, നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. ഏറ്റവും അനുഗ്രഹത്തോടെയുള്ള ശുശ്രൂഷയായിരിക്കാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തിരുവേനി ഇപ്പൊ ആരംഭിക്കുന്നു. മണത്തപുരം സമാജത്തിന്റെ സെക്രട്ടറി ശാന്തമ്മ, ജി സൈമൺ, മനോജ് അവിടെ ആയിരുന്നുകൊണ്ട് ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും മറ്റു വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നും നാളെയും നമ്മൾ ഇനിയും തുടർന്നുള്ള ആഴ്ചകളിൽ, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തുടർന്നുള്ള ആഴ്ചകളിൽ ക്ലാസ്സുകളുണ്ട്. പരമാവധി ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് ഓർക്കുന്നു. അസഞ്ജയ തിരുമനിയെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. തിരുമേനി ഇപ്പോൾ സംസാരിക്കുന്നു.
ദൈവതിരുനാമം ഓർക്കപ്പെടുമാറാവട്ടെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇങ്ങനെ അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വിനയച്ചൻ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. തിരക്കുള്ള നിങ്ങൾ ജീവിതത്തിനിടയിലും ഇപ്രകാരം പ്രത്യേകിച്ച് വെളിപാട് പുസ്തകം പഠിക്കാനായിട്ടുള്ള ഉത്സാഹം കാണിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലഘുപുസ്തക പഠനം ഗൗരവമായി, വളരെ ഗൗരവമായി, പ്രാർത്ഥനയോടുകൂടി നിർവഹിക്കേണ്ട ഒരു സംഗതിയാണെന്നുള്ള ചിന്തയും കൂടെ എപ്പോഴും മനസ്സിലുണ്ടാവണമെന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛന് തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതായിട്ടാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഇതിൽ പൊതുവായ ഒരു ആമുഖം വിളയാട് ഉത്സവത്തെ കുറിച്ച് നൽകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഡീറ്റെയിൽഡ് ഓരോ വാക്യമായിട്ട് എടുത്ത് പറയുവാനുള്ള ഒരവസരം ഉത്പാദിക്കുകയെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് പൊതുവായിട്ട് വിളയാട് ഉത്സവത്തെ കുറിച്ചുള്ള ചില വസ്തുതകളെ ചർച്ചയിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുക. ഏതാണ്ട് ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഏകദേശം AD 91-95 വരെയുള്ള കാലഘട്ടത്തിൽ ആണ് ഒരുപാട് പുസ്തകം എഴുതപ്പെട്ടത് എന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം പണ്ഡിതരുടെ പണ്ഡിതരുടെ. അതിന് കാരണം ക്രൈസ്തവ സഭ അതിന്റെ പ്രാരംഭകാലത്ത് അതിന് ശൈശവ ദിശയിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് റൊമേഷ്യൻ ചക്രവർത്തി, റോമൻ ചക്രവർത്തിയായിട്ട് ഭരണം നടത്തുന്ന കാലത്തുണ്ടായ പീഡനം വളരെ വലുതായിരുന്നു. ആ റൊമേഷ്യന്റെ കാലയളവ് എന്ന് പറയുന്നത് AD 81-96 വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇടയിലായിരുന്നിരിക്കണം ഈ പുസ്തകം എഴുതപ്പെട്ടതെന്നാണ് പൊതുവായിട്ട് അറിയപ്പെടുന്നത്. ഇത് എഴുതിയ ആളെക്കുറിച്ചുള്ള ആ വിവരണം വ്യക്തമായിട്ടല്ല. മൂപ്പനായ യോഹന്നാൻ എന്നുള്ള ഒരു റെഫറൻസ് അല്ലാതെ അധികമില്ല. അതുകൊണ്ട് തന്നെ ഈ യോഹന്നാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് തർക്കം പൊതുവേ പണ്ഡിതരുടെ ഇടയിൽ ആദ്യ നൂറ്റാണ്ട് അല്ലെങ്കിൽ വേദപുസ്തക പഠനം ഗൗരവമായി തുടങ്ങിയ ആളുകൾ പോലുണ്ടാകും പോലും പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് യോഹന്നാൻ സ്ലീഹ ഈ പീഡയുടെ കാലഘട്ടത്തിൽ, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ പീഡയുടെ കാലഘട്ടത്തിൽ പത്മസ്ലീഹയിലേക്ക് നാളുകൾ നടത്തപ്പെടുകയും അവിടെ കഴിയുന്ന ഏകാന്തതയിൽ കഴിയുന്ന ആ കാലത്ത് അദ്ദേഹത്തിനുണ്ടായ വെളിപാടുകളാണ് ഇതിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യോഹന്നാൻ സ്ലീഹ തന്നെയാണ്, സുശേഷകനായ യോഹന്നാൻ തന്നെയാണ് എന്നാണ് പൊതുവായിട്ട് സഭാ പിതാക്കന്മാരും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മോഡേൺ സ്കോളർഷിപ്പിൽ അതിന് വ്യത്യസ്തമായ ചിന്തയുള്ള ആളുകളുമുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ അല്ല, മറിച്ച് ജോൺ ഓഫ് പത്മോസ്, പത്മോസുകാരൻ യോഹന്നാനാണ് ഇത് എഴുതിയത് എന്നുള്ളൊരു ചിന്താഗതിയും അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ, വേദപുസ്തകം പഠിക്കുക എന്ന് പറയുമ്പോൾ ചില സെക്ടേറിയൻ സഭാവിഭാഗങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു വാക്യം എടുത്തു, ആ വാക്യം വായിച്ച് അതിന്റെ വൃത്തിയടിക്ക് പ്രത്യക്ഷത്തിൽ, അതായത് വാച്യാർത്ഥം എടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ഒരിക്കലും ശാസ്ത്രീയമായതോ പരിശുദ്ധാത്മ പ്രേരിതമോ ആയ ഒന്നല്ല. മറിച്ച് നമ്മൾ ഗതോത്സവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എഴുതിയ കാലഘട്ടം, എഴുതിയ വ്യക്തി, എഴുതിയ ഉദ്ദേശം, ആ ഗ്രന്ഥത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെ കുറിച്ച് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഓരോ വാക്യത്തിന്റെയും അന്തരാർത്ഥം എത്രമാത്രം ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ പൊതുവായിട്ട് യോഹന്നാൻ സ്ലീഹ വെളിപാട് എഴുതി, അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ വെളിപാടുകളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ധാരണയാണ് സഭകൾ എല്ലാം തന്നെ നമ്മുടെ ഉൾപ്പെടെ ഒട്ടുമിക്ക സഭകളും സ്വീകരിച്ചിരിക്കുന്നത്. പിതാക്കന്മാരുടെ എഴുത്തുകളിൽ അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പുതിയ നിയമ ഗ്രന്ഥങ്ങളെല്ലാം ഗ്രീക്ക് ഭാഷയിലാണല്ലോ എഴുതപ്പെട്ടതും. ഇതും കോയിനെ ഗ്രീക്ക് ഗ്രീക്കിന്റെ ഡയലക്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. അപ്രകാരം പീഡയുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന നിലയിൽ ഈ ഗ്രന്ഥരചനയിൽ എന്തെല്ലാം ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്തയും നമുക്ക് ഉണ്ടായേക്കാം. വിവിധ രീതിയിലുള്ള ആലോചനകൾ അല്ലെങ്കിൽ ആശയങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചിലര് പറയുന്നത് അല്ലെങ്കിൽ ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് അന്നത്തെ ക്രൈസ്തവ സഭ ഒന്നാം നൂറ്റാണ്ടിലെ സഭ നേരിട്ടുകൊണ്ടിരുന്ന തീവ്രമായ പീഡാനുഭവം കഷ്ടത, ആ കഷ്ടതയുടെ നടുവിൽ തളർന്നു പോകാതെ വരുവാനിരിക്കുന്ന ഒരു അനുഗ്രഹീത അവസ്ഥയെക്കുറിച്ച്, പുതിയ എറുസലേമിനെ കുറിച്ചുള്ള പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ എറുസലേം, ഇങ്ങനെയുള്ള പ്രത്യാശാനിർഭരമായ സന്ദേശം നൽകുവാൻ തക്കവണ്ണമുള്ള ഒരു ശ്രമമാണ് യോഹന്നാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ട്രഡീഷണലായ ഒരു വ്യാഖ്യാനം ഉണ്ട്. എന്നാലും മറ്റ് പൊതുവെ ചരിത്രത്തെ പ്രധാന വ്യാഖ്യാന ശൈലിയായി സ്വീകരിക്കുന്ന വ്യാഖ്യാതാക്കൾ ഇതിനെ ഒരു ചരിത്ര പുസ്തകമായിട്ട്, ഒരു ബ്രോഡ് വ്യൂ ഓഫ് ഹിസ്റ്ററി എന്ന നിലയിൽ, ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ ഒരു ബ്രോഡ് വ്യൂ, അത് ചില സിമ്പലുകളിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ, പഴയ ഇസ്രായേൽ യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടതോടുകൂടി ഇല്ലാതായി, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഉള്ള യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേൽ സഭയാണ്, ആ സഭയാണ് പുതിയ യെരുശലേമായിട്ട്, പുതിയ ആകാശമായിട്ട്, പുതിയ ഭൂമിയായിട്ട് കണക്കാക്കുന്നത് എന്ന നിലയിലുള്ള വേദപുസ്തക പണ്ഡിതാക്കളുടെ ഭാഷ പറയുകയാണെങ്കിൽ പ്രിറ്ററിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. അങ്ങനെ ഒരു വ്യാഖ്യാന രീതിയുണ്ട്. മറ്റൊരു ധാരണയുള്ളത്, ഇത് വരുവാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ്. ആദ്യ കാര്യങ്ങളെ കുറിച്ചുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നുള്ള നിലയിൽ പറയുന്നുണ്ട്. പൊതുവായിട്ട് നമ്മൾ വെളിപാട് പുസ്തകത്തെ എടുക്കുകയാണെങ്കിൽ, വെളിപാട് പുസ്തകത്തിൽ മൂന്ന് തരത്തിലുള്ള അതിൻ്റെ ലിറ്റററി സ്റ്റൈല് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, സാധാരണ ലേഖനങ്ങളുടെ ഒരു ശൈലി. ഇപ്പൊ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ എബ്രായലേഖനം ഉൾപ്പെടെയുള്ള 14 ലേഖനങ്ങൾ എപ്പിസ്റ്റൽസ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എപ്പിസ്റ്റോളറി സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഒരു ലേഖന ശൈലി ഒരു പുസ്തകത്തിന്റെ, വെളിപാട് പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോക്കാലിപ്റ്റിക് വ്യൂ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രതീകാത്മകമായ വരുവാനിരിക്കുന്ന സംഗതികളുടെ അല്ലെങ്കിൽ അൺവീഡ് ചെയ്യാനുള്ള ചില സംഗതികൾ എന്നുള്ള നിലയിൽ ദാനിയേൽ പ്രവചനത്തിലും യെസക്കിയേലിലോട്ട് കാണുന്ന ഒരു ലിറ്ററി സ്റ്റൈലിൽ അത് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഒരു പ്രവചന ശൈലി, അതും ഈ ഗ്രന്ഥത്തിൽ പ്രോഫറ്റിക് സ്റ്റൈൽ. അങ്ങനെ ചുരുക്കത്തില് ഈ ഗ്രന്ഥം, വെളിപാട് പുസ്തകത്തിന്റെ ലിറ്റററി സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ മൂന്ന് രീതികളിലാണ്. ഒന്ന്, എപ്പിസ്റ്റോളറി അല്ലെങ്കിൽ ഒരു ലേഖന ശൈലി. രണ്ട്, അപ്പോക്കാലിപ്റ്റിക് അല്ലെങ്കിൽ വെളിപാട് ശൈലി, ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നത് പോലെ സിംബോളിക്. മൂന്നാമത്തേത് പ്രവാചക ഗ്രന്ഥത്തിലെ ശൈലി വരെ പ്രോഫറ്റിക് ആയ ശൈലി ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. പത്മോസ് ദ്വീപിലുള്ള അദ്ദേഹത്തിന്റെ, യോഹന്നാന്റെ വെളിപ്പെടുത്തലുകളും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും എല്ലാം അതേ ശക്തീകരിച്ചു വരാനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പൊതുവായിട്ട് ഈ ലേഖനത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് ആദ്യം വേദപുസ്തകത്തിന്റെ ക്രോഡീകരണം നടന്ന കാലഘട്ടത്തിനിടയിൽ കാനനൈസേഷൻ ഓഫ് ദി ന്യൂ ടെസ്റ്റമെന്റ് ബുക്സ്, കാനനൈസേഷൻ അല്ലെങ്കിൽ കാനോനീകരണം നടന്ന ആദ്യ സമയത്ത് വെളിപാട് പുസ്തകത്തെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ചില വേദപുരീതികൾ അക്കാലത്തുണ്ടായിരുന്ന മൂന്നും നാലും നൂറ്റാണ്ടുകളിൽ പ്രബലമായിരുന്നു ചില വേദവിരീത വേദവിരീതികൾ ഈ പുസ്തകത്തെ തങ്ങളുടെ ആശയങ്ങൾ പ്രഘോഷിക്കുവാനായിട്ട് ഒരു മാധ്യമമായി കണക്കാക്കിയതുകൊണ്ട് ഇതൊരു ഓതന്റിക് റൈറ്റിംഗ് ആണോ എന്നുള്ളതിനെ കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഉൾപ്പെടുത്താനായിട്ട് ആദ്യം മടി കാണിച്ചിരുന്നു. പിന്നെ അത് ഉൾപ്പെടുത്തിയെങ്കിലും സഭകൾ ഒന്നും തന്നെ പൗരാണിക സഭകളൊന്നും തന്നെ അതിൽ നിന്നുള്ള വായനകളൊന്നും ആരാധന ലിറ്റർജിയിൽ ആരാധനയിൽ ഉപയോഗിച്ചിരുന്ന രീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അത് മാറി കാനനൈസ് ചെയ്യുകയും അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഗ്രന്ഥത്തെയും അംഗീകരിച്ചു. തുടർന്ന് സഭകളെല്ലാം കത്തോലിക്കസഭയും പിന്നീട് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ഉണ്ടായ 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിലും ഒന്നും വായിക്കാറില്ലാതെ എന്നാൽ പിന്നീട് പ്രൊട്ടസ്റ്റൻസും അതുപോലെ തന്നെ പിൽക്കാലത്ത് വൈകിയാണെങ്കിൽ ഓർത്തഡോക്സ് ആരാധനകളിൽ ഈ ഗ്രന്ഥം ഉപയോഗിക്കുന്ന രീതിയൊന്നും നമ്മുടെ പരിശുദ്ധ സഭയിലും ഇപ്പോൾ ഒരുപാട് പുസ്തകത്തിലുള്ള വായനകളും ആരാധന ഫലങ്ങളും ഉണ്ടെന്നുള്ള അറിയാവുന്ന സംഗതിയാണല്ലോ. അറിവ് ശരിയാണെങ്കിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചില് ദസറ കഴിഞ്ഞുള്ള 6-ാം ദിവസം പൂർണ്ണമായും ഒരുപാട് പുസ്തകം വായിക്കാനുള്ള ദിനമായിട്ട് തന്നെ കണക്കാക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയൊരു സ്ഥാനം ഇന്ന് കിട്ടിയിട്ടുണ്ട്. വെളിപാട് അല്ലെങ്കിൽ റവലേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നെങ്കിലും ഗ്രീക്കിലത് അപ്പോക്കാലിപ്സിസ് എന്നുള്ള നിലയിലാണ് പറയുന്നത്. അപ്പോക്കാലിപ്സിസ് എന്നുള്ളതിന് അൺവെയിലിംഗ് ഓർ റവലേഷൻ എന്ന അർത്ഥമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മൂടിക്കിടക്കുന്ന എന്തോ ചെലവിനെ വെളിച്ചിട്ട് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഇതിനെ സാധാരണ പറയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഗ്രന്ഥരചനയിൽ യഥാർത്ഥത്തിൽ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഗ്രന്ഥകാരനായ യോഹന്നാന് പ്രധാനമായിട്ട് ഉള്ള സോഴ്സസ് എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം, എസക്കിയേൽ പ്രവചനം, സങ്കീർത്തനങ്ങൾ, അഷയാദർവൃഷിയുടെ പ്രവചനത്തിലെ ചില ഭാഗങ്ങൾ, ഇതൊക്കെ ഇതിന്റെ സോഴ്സസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിൽ നിന്നൊക്കെയുള്ള അതിനോടൊക്കെ ദാനിയേൽ പ്രവചനത്തിലെയും എസക്കിയേൽ പ്രവചനത്തിലെയും സങ്കീർത്തനത്തിൽ നിന്നും അതുപോലെ അഷയാദർവൃഷിയിൽ നിന്നൊക്കെയുള്ള ഉദ്ധരണികൾ അല്ലെങ്കിൽ അതിനോട് സിമിലറായിരിക്കുന്ന രീതിയിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓൾഡ് ടെസ്റ്റമെന്റിലെ സോഴ്സ് എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഗ്രന്ഥങ്ങളാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിന്റെ ലിറ്റററി സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതായത് മൂന്ന് രീതിയിലുള്ള ഒരു പ്രബോധം ലേഖന ശൈലിയുണ്ട്, അപ്പോക്കാലിപ്റ്റിക് ശൈലിയുണ്ട്, അതുപോലെ തന്നെ പ്രോഫറ്റിക് ശൈലിയുണ്ടെന്ന് പറയുന്നത്. നമുക്കിനി ഇതിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് പൂർണ്ണമായും ഓരോ അധ്യായത്തിലും ചർച്ച ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒരു ഔട്ട്ലൈൻ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് ഈ ഔട്ട്ലൈനിൽ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോ അധ്യായം പഠിക്കുമ്പോൾ അത് കൂടുതൽ ഫലം ചെയ്യും. ഔട്ട്ലൈനായിട്ട് നമുക്ക് പറയാവുന്നത് ഒന്ന്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് ദി റവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കാരണം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നത് ദി റവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് which God gave him to show his servants things which must shortly take place, and he sent and signified it by his angel to his servant John. For Sanadasanaya Yohanana Yeshu Kutu Malakamugandha Ulatruti Kutu Kutu Revelation of Jesus Christ Trinu Parayana Kutu Ravan Vani and Vaisa Amade Orthodox Study by his verse Vani Vani അപ്പോൾ ഒരു ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഒന്നാമത്തെ റവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, റവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ ജോൺ ഓഫ് പത്മോസ് എന്ന നിലയിൽ നമുക്കിത് കാണാം. അത് ഒന്നാമത് അദ്ദേഹത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം കാണാം. പിന്നെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആസ്യാ മൈനറിലെ 7 സഭകളെ കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. ഒരു മനുഷ്യപുത്രനോട് സദൃശനായ ആള്, ആ മനുഷ്യപുത്രൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ടെന്ന് അതായത് ജീവൻ പോലെ വെളുത്ത മുടിയോടുകൂടിയവൻ, തിജ്വാല പോലെ ശോഭയുള്ള കണ്ണുകൾ ഉള്ളവൻ, വെള്ളോടനോട് സ്പർശമുള്ള മാറുള്ളവൻ, ഏഴ് വിളക്കുകൾ കയ്യിലേന്തി, നക്ഷത്രങ്ങൾ കയ്യിലേന്തി ഏഴ് വിളക്കുകളുടെ സാന്നിധ്യത്തിൽ എന്നൊക്കെ നിലയിൽ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഏഷ്യാമയാറിലെ ഏഴ് സഭകൾക്കുള്ള ദൂതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത് ഒന്നാം അധ്യായത്തിന്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ്. ചുരുക്കത്തിൽ ആദ്യത്തെ ഈ ഔട്ട്ലൈനിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ വെളിപാട് അല്ലെങ്കിൽ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. അതിൽ ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കത്തിൽ ഓർക്കുക. അങ്ങനെ 20 വാക്യങ്ങൾ ഒന്നാം അധ്യായത്തിനുണ്ട്. ആ ഒന്നാം അധ്യായത്തിന് ഒന്നാം അധ്യായത്തെ വേണമെങ്കിൽ ഈ മൂന്ന് രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തലുകൾ എന്നുള്ള ഇൻട്രൊഡക്ഷൻ പോർഷൻ, പിന്നെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശയാമയാറിലെ 7 സഭകളെ കുറിച്ച്, പിന്നെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ സദസ്യനായ വ്യക്തിയെ കുറിച്ചുള്ള ചന്ദ്രനെ കുറിച്ചുള്ള വർണ്ണന, അങ്ങനെ ഒന്നാം അധ്യായം തിരികെയാണ്. ഇനി വീണ്ടും നമ്മൾ അതിൽ നിന്നോട് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഈ 7 സഭകൾക്ക് എന്തൊക്കെയാണ് സന്ദേശങ്ങൾ നൽകുന്നത്? മെസ്സേജസ് ഫോർ 7 ചർച്ചസ് ഓഫ് ഏഷ്യ. ആദ്യത്തേത് എഫേസസിലെ സഭയാണ്. ഈ ഒന്നാം സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് The angel of the church of Ephesus writes, These things say, He who holds the 7 stars in his right hand, who walks in the midst of the 7 golden lampstands. I know your works, your labor, your patience, and that you cannot bear those who are evil, and you have tested those who say they are apostles and are not, and have found them liars. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതായത് ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുവാനായിട്ട് ഉള്ള അവസ്ഥ എന്താണ് എന്നുള്ള പർദീസാണ് മധ്യത്തിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ച് രണ്ടാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ സ്മിർണയിലെ സഭയെ കുറിച്ചാണ്. സ്മിർണയിലെ സഭ, അത് രണ്ടാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സ്മിർണയിലെ സഭയ്ക്കുള്ള ദൂതാണ്. പിന്നീട് സർഗമാം സഭയിലെ രണ്ടാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അവൻ സന്ദേശം നമുക്ക് സാധിക്കുന്നു. എന്നെയാണ് വർഷം കൂടുമ്പോൾ നോക്കിക്കൊണ്ട് സ്മരണായനെ സഭയുടെ ദൂതന എഴുതുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാവുന്നുവെങ്കിലും ൂതറെന്ന് പറയുന്നെങ്കിലും ഇവരല്ല സാത്താന്റെ പള്ളിക്കാരൻ ദൂഷണവും അറിയും. സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകും. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. കാരണം അവരിൽ നിന്നും വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവ കിരീടം നിനക്ക് തരും. ആത്മാവ് സഭയോട് പറയുന്നതാണെന്ന് ശരിയുള്ളവർ കേൾക്കട്ടെ. അവിടെയൊക്കെ നമുക്ക് ഈ ആദ്യം പറഞ്ഞതുപോലെ ഈ മരണപര്യന്തം ഉപദ്രവം സഹിക്കുക അല്ലെങ്കിൽ വിശ്വസ്തത ആചരിക്കുക, ഇവിടെയൊക്കെ ഈ കഷ്ടതകളുടെ നടുവിൽ സഭ തളർന്നു പോകാതിരിക്കാൻ ദൂത് ഉണ്ട്. അത് സമന്മാരിലെ സഭയുടെ ദൂതനുള്ളതാണ്. 8 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ, പിന്നെ 12 മുതലുള്ള വാക്യങ്ങളിലാണ് സർഗമോസിലെ സഭയുടെ ദൂതനുള്ള അവിടെ കാണാൻ സാധിക്കുന്നത്. മൂർച്ചയേറിയ ഇരുവായ വാളുള്ളവൻ അരളിച്ചിരിക്കുന്നത്. മൂർച്ചേറി എരിവായുത്തരയുള്ള വാൾ ദൈവജനത്തെ കുറിച്ചുള്ള വ്യാഖ്യാനമാണല്ലോ അത്. ദൈവജനം എരിവായുത്തലയുള്ള വാളിൽ വാളിനേക്കാൾ മൂർച്ചേറിയത് എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ ദൈവ പുത്രന്റെ വാക്കുകൾ എന്ന ധ്വനിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രദോസിലെ സഭയുടെ ദൂതനുള്ള ദൂതാണ്. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളതുകൊണ്ട് ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കം നടത്തുകയാണ്. എന്റെ സാക്ഷി ശക്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തുപോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ദൈവദേശകരമായ ഒരു കാര്യം പറയുകയാണ്. എങ്കിലും അതിന് ആ സഭയിലുള്ള ചില പ്രതിസന്ധികളെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലിൽ ലഭിക്കുന്നതല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിൽ എഴുതിയിരിക്കുന്നതായി പുതിയ പേര് കൊടുക്കും. ഇങ്ങനൊരു വലിയ സൗഭാഗ്യ അവസ്ഥയെ കുറിച്ച് ആണ് പെർഗമോസിലെ സഭയ്ക്ക് ധൈര്യപ്പെടുത്താനായിട്ട് വെളിപാട് നൽകുന്നത്. പിന്നെയുള്ളത് തിയത്തിരയിലെ സഭയുടെ ദൂതനുള്ളതാണ്. രണ്ടാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലാണ് അത് പറയുന്നത്. 18 മുതൽ 29 വരെ നമുക്ക് ഭാഗങ്ങളുണ്ട്. ഓരോന്നും ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും എന്നുള്ള എന്റെ ആ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. പിന്നെ 3 അധ്യായത്തിലേക്ക് വരുന്നതാണ് സർവീസിലെ സഭയുടെ ദൂതനുള്ള ദൂതായിട്ട് വരുന്നത്. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവനാണ് ചെയ്യുന്നത്. പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവരും പേരുണ്ടെങ്കിൽ ഈ മരിച്ചവനാവും. സഭയുടെ അവസ്ഥ ശോചനീയമാണെന്നുള്ളൂ. അതുകൊണ്ട് ഉണരാനായിട്ടുള്ള ഉണർന്നുള്ള ശമാറായ ശേഷിപ്പോളെ ശക്തീകരിക്കുക എന്ന ഒരു വലിയ പ്രബോധനം നൽകുന്ന ദൂതാണ് സഭയുടെ ദൂതനെ ഉള്ളത്. അതും തുടർന്നുള്ള വാക്യങ്ങളിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മള് നവദോക്ഷയിലെ സഭയുടെ ദൂതനുള്ള ദൂതം 3 അധ്യായത്തിന്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ലവദോക്ഷയിലെ സഭയുടെ ദൂതനുള്ള ദൂത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ അമ്മയെ ചെയ്തു പറഞ്ഞു. 20 വാക്യത്തിലുണ്ട്, ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ കൃഷ്ണനോടും അവനോടും കൂടെ എല്ലാം ജയിക്കുന്നതിന് ഞാൻ എന്നോടുകൂടെ എന്റെ സുഹാസനത്തിൽ ഇരുത്താൻ വരം നൽകും. ഇത് നമുക്കിവിടെ യോഹന്നാന്റെ ഒരു രചനാശൈലി ഇവിടെ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ ശരീരം പോഷിക്കുന്നത്, എന്റെ രക്തം പാനം ചെയ്യുന്നത് ഞാൻ അവനിൽ വസിക്കും, കൊടുക്കത്തെ നാട് ഞാൻ അവന് ഉയർത്തുന്നത്. രണ്ടാ ശൈലിയോട് വളരെ അടുത്തു വരുന്ന ഒന്നാണ് എന്ന് പറയുന്നത്. ആരെങ്കിലും എന്റെ ശബ്ദം കെട്ടി വാതിൽ തുറന്ന ഞാൻ അവനോടും അവനോടും കൂടെ അസാഹം കഴിച്ചു എന്നുള്ളത് ഒരു ഈ ലേഖനത്തിൽ തന്നെയുള്ള ഒരു തെളിവായിട്ട് വേണമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇങ്ങനെ 7 സഭകൾക്കുള്ള ജോലികളെ 2-3 അധ്യായങ്ങളിലൂടെ പറയുകയാണ്. 6 അധ്യായം ക്ലാസ് എടുക്കുമ്പോൾ ഓരോന്നിന് വ്യാഖ്യാനം പറയൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ശ്രമിക്കുന്നു. പിന്നീട് നമുക്ക് 4 അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ കാണാനായിട്ടുള്ളത് ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ ഉള്ള ചില അനുഭവങ്ങൾ. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചിരുന്ന ആദ്യത്തെ ശബ്ദം എന്നോട് ശബ്ദം വ്യക്തിയെ കാണാൻ സാധിക്കുന്നില്ല. കാഹളനാദം പോലെ ഇവിടെ കയറി വരിക, നേരാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു. അപ്പോൾ 1 അധ്യായം മുതൽ 3 അധ്യായത്തിന്റെ 22 വരെയുള്ള വാക്യങ്ങൾ അല്ല, ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു ശൈലി, അതായത് ലേഖനങ്ങൾ എഴുതുന്ന ഒരു ശൈലിയാണ് കാണാൻ സാധിക്കുന്നത്. സഭകൾക്ക് ഇരുന്ന് ലേഖനങ്ങൾ ചോദിക്കുക, മറ്റ് സഭകൾക്ക് ലേഖനങ്ങൾ എഴുതിയതുപോലെ തന്നെയുള്ള ഒരു ശൈലിയാണ് അവിടെ കാണുന്നത്. നാലാമധ്യായം മൂലമാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ ആ ഒരു ശൈലി, അതായത് ഒരു അപ്പോക്കാലിപ്റ്റിക് സ്റ്റൈൽ കാണാൻ സാധിക്കുന്നത്. പ്രതീകാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില രഹസ്യാത്മകകൾ അടങ്ങിയിരിക്കുന്ന ശൈലി കാണുന്നത്. അതാണ് സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ടാണ്. ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ നാല് മുതലുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ ഈ ഒരു ശൈലി, അതായത് അപ്പോക്കാലിപ്റ്റിക് ശൈലി തുടങ്ങുകയാണ്. അവിടെ കാണാൻ സാധ്യമെന്ന് ദൈവ സംഭാഷണം അവിടെ 24 മൂപ്പന്മാരിരിക്കുന്നു. നാലാം അദ്ധ്യായത്തിന്റെ 1 മുതൽ 5 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ മറ്റ് 4 ജീവികളെ കുറിച്ച് 4 അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു 7 മുദ്രകളെ കുറിച്ച് അത് വരുന്നത് 6 അധ്യായത്തിനനുസരിച്ചാണ്. 5 അധ്യായത്തിൽ കുറെ വർണ്ണനകളുണ്ട് യെഹൂദയെ കുറിച്ചും ദാവീദിന്റെ ദാവീദിന്റെ ഹൂക്ക് എന്നുള്ളത് ഇസ്രായേൽ ഗോത്രങ്ങളിലെ സിംഹക്കുട്ടിയായ യൂദ എന്നായി ചില 5 അധ്യായത്തിൽ 5 വാക്യങ്ങൾ 7 കണ്ണുകളുള്ള 7 കൊമ്പുകളുള്ള കുഞ്ഞാടിനെ കുറിച്ചുള്ള വാക്യങ്ങളുണ്ട്. പിന്നെയാണ് നമ്മൾ പറഞ്ഞത് 7 മുദ്രകളെ കുറിച്ച്, അത് 6 അധ്യായത്തിലാണ് പറയുന്നത്. 7 മുദ്രകൾ 6 അധ്യായത്തിന്റെ 1 മുതൽ 6, 7, 8 അധ്യായങ്ങളിലാണ് ആ മുദ്രകളെ കുറിച്ചുള്ള വാഹനങ്ങളുള്ളത്. അതൊക്കെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ നടത്തുന്നില്ല. ആ മുദ്രകളെ കുറിച്ച് വളരെ വളരെ വ്യാഖ്യാനിക്കേണ്ട ഭാഗമാണ് ഓരോ മുദ്രയും എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 8, 9 അധ്യായങ്ങളിലും 12 അധ്യായത്തിലും കാണുന്നതാണ് ഓരോ കാഹളം മുഴങ്ങുമ്പോൾ സംഭവിക്കുന്നത്, നക്ഷത്രങ്ങൾ വീഴുന്നത് തുടങ്ങിയ സംഭവങ്ങളെല്ലാം അതിനകത്ത് എടുത്തു പറയുകയാണ്. അതും പറഞ്ഞതുപോലെ ഓരോന്നും എടുത്ത് വ്യാഖ്യാനത്തിൽ ശ്രമിക്കേണ്ടതായിരുന്നു. ഞാൻ അവിടേക്ക് കടന്നില്ല. പിന്നെ നമ്മൾ 16 അധ്യായത്തിലേക്ക് കയറുകയാണെങ്കിൽ 7 കലശങ്ങളെ കുറിച്ച്, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവിൽ എന്ന ഒരു മഹാശബ്ദം. നമ്മുടെ തന്നെ ഈ 7 എന്ന ഒരു നമ്പർ ആവർത്തിക്കപ്പെടുന്നു. എന്താന്ന് ചോദിച്ചാല് ഈ പൗരാണിക ന്യൂമറോള സംഖ്യാശാസ്ത്രം അനുസരിച്ചാണെങ്കിലും യഹൂദരുടെ വിശ്വാസം അനുസരിച്ചാണെങ്കിലും 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ അടയാളമാണ്. 7 ദിനങ്ങൾ, 7 സ്വരങ്ങൾ, ഇങ്ങനെ 7 ഒരു പൂർണ്ണതയുണ്ട്. സംഗീതമാണെങ്കിൽ 7 സ്വരങ്ങളിലൂടെയാണ് സർവസം ഭാരതീയ ദർശനത്തിൽ 7 പ്രാധാന്യം. 7 എന്നുള്ളത് ഒരു നല്ല ഭാഗ്യ അക്കമായിട്ട് കാണുന്ന ന്യൂമറോളജി പണ്ട് ഒരു പൗരാണിക ട്രഡീഷൻ, പല ട്രഡീഷനും ട്രഡീഷനുമുണ്ട്, മറ്റ് ജൂയിഷ് ട്രഡീഷനുമുണ്ട്, ഏൻഷ്യൻ ട്രഡീഷൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഈ 7 കാഹളങ്ങൾ 7 എന്നുള്ള നമ്പറിന് ഇത്ര പ്രാധാന്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതായിരുന്നു 16 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് 7 കലശങ്ങളെ കുറിച്ചുള്ള കാര്യം പറയുന്നത്. ഓരോ കലശവും എന്താണെങ്കിലും 16 അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അസുഖങ്ങളെ കണ്ടെത്താനായിട്ട്. പിന്നെ ശ്രദ്ധേയമായിട്ടുള്ളത് 17 അധ്യായത്തിലും 7 കലശങ്ങളെ 7 ദൂതന്മാരിൽ ഒരു സംസാരിക്കുന്നതിനെ കുറിച്ച് അതെല്ലാം ഇപ്പോൾ കാര്യത്തിൽ പിന്നെ ഈ അധ്യായത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ശ്രദ്ധേയമായിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നതാണ്. 19 അധ്യായം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങുന്ന അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. കുഞ്ഞാടിന്റെ കാന്തയായിരിക്കുന്ന 7 വാക്യത്തിലുണ്ട്, അന്ന് അതിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം ഒന്നുമല്ലോ, അപ്പോ അവന്റെ കാന്തയെ കുറിച്ച് അതിനുള്ള വാക്യത്തിൽ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാട് സ്വാഭാവിക ശേഷിയായി അവന്റെ കാന്ത സഭയുമാണെന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് വ്യാഖ്യാനിക്കുന്നത്. അത് പിന്നീട് വ്യാഖ്യാനം നിർവഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ 19 അധ്യായം വളരെ പ്രാധാന്യമർഹിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ സഭാഷ വിജ്ഞാനിയത്തിൽ എക്ലീസിയോളജി വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. പിന്നീട് 20 അധ്യായത്തിലേക്ക് വരുമ്പോൾ അനന്തര ഗൂഗിൾ അഘാതത്തിൻ്റെതാകോലും ഒരുപോലെ ചങ്ങരയും കയ്യിൽപ്പെടുത്തുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഉറങ്ങുന്നു. അവൻ പിശാചി പാപ്പാനു എന്നുള്ള പഴയ പാപ്പായ മഹാസത്വം പിടിച്ച് 1000 ആണ്ട് ചങ്ങലയിൽ. അപ്പോൾ വിജയത്തിന്റെ കാലം, കുഞ്ഞാടന്റെ കല്യാണം നടന്നു, കാന്ത സഭയാണ് അവിടെ. കുഞ്ഞാട് വിജയസുഖാളനായിട്ട് വന്നിരിക്കുന്നു. പാപ്പാനെ കൊണ്ട് സൈന്യത്തെയും പരാജയം പാപ്പാനെ ബന്ധിക്കുന്ന ആളുകളായിട്ട് അവിടെ കാണുകയാണ് 20 അധ്യായം. അത് കഴിഞ്ഞ് 21 അധ്യായം 22 അധ്യായത്തിലേക്ക് പ്രോഫറ്റിക്കാണ്, വളരെ മുമ്പുള്ള വേഗം പ്രോഫറ്റിക്കാണ്. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 21 അധ്യായം, പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1 ആകാശവും 1 ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേമെന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന പണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോർമ്മ ദൈവത്തിന്റെ കൂടാരം. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായവും ശ്രദ്ധേയമായ വാക്യങ്ങളുമാണ്. അതിന്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഡൊമീഷ്യന്റെ കാലഘട്ടത്തിലെ പീഠയിൽ ക്രൈസ്തവ സഭ തീവ്രമായ ദുഃഖത്തിലും വേദനയിലും കഴിയുമ്പോൾ ആ കഷ്ടതകളെല്ലാം ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുകയും അതിന്റെ നടുവിലും പിടിച്ചു നിൽക്കാനുള്ള അന്ത്യത്തോളം വിശ്വസ്തത ആചരിക്കണം എന്ന ഒരു ആഹ്വാനം നൽകുകയും ചെയ്തിട്ട് ഒരു വലിയ പ്രത്യാശ കൊടുക്കുക. യഥാർത്ഥത്തില് പ്രത്യക്ഷത്തിൽ കാണുന്ന സഭ രക്തം വാർന്നൊരുക്കുന്ന സഭയാണ് ക്രൈസ്തവർ. അതുപോലെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയാണ്, അക്ഷരാർത്ഥത്തിൽ അനേകരുടെ രക്തം അവിടെ വീണു കഴിഞ്ഞു. അപ്പോൾ പ്രത്യക്ഷത്തിൽ രക്തം വാർന്നൊരുക്കുന്ന ഒരു സഭയെയാണ് കാണുന്നതെങ്കിലും പ്രത്യാശ നൽകുന്നത് എന്താണ്? ഞാൻ കാണുന്ന ഒരു പുതിയ കാലഘട്ടം, പുതിയ കാലം, പുതിയ ഭൂമി, പുതിയ ആകാശം. അവിടെ ആരാണ്? പുതിയ യെരുശലേം അണിഞ്ഞൊരുങ്ങി വരിക. എങ്ങനെ? മണവാളനെ എതിരേൽക്കുവാനുള്ള മണവാട്ടിയെ പോലെ, മണവാളനെ എതിരേൽക്കുവാനുള്ള മണവാട്ടിയെ പോലെ പുതിയ യെരുശലേം, പുതിയ യെരുശലേം സഭയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ രക്തം വാർന്നൊഴുകുന്ന സഭയ്ക്ക് പ്രത്യാശ നൽകുകയാണ്, ധൈര്യം നൽകുകയാണ്. നിരാശപ്പെടരുത്. ഈ പീഡ കഴിയുമ്പോൾ പുതിയ യെരുശലേം, പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുമ്പോൾ സഭയുടെ സ്ഥാനം എന്താണ്? മണവാളനെ എതിരേൽക്കുവാൻ അണിഞ്ഞിരുന്ന മണവാട്ടിയേക്കാൾ സൗന്ദര്യമുള്ളവളായിട്ട് ഇറങ്ങി വരും. ആ സ്വർഗത്തിൽ നിന്ന് ആ യെരുശലേം വരുന്നവർ, ആ സ്വർഗീയ യെരുശലേം അല്ലെങ്കിൽ പുതിയ പ്രത്യാശയുള്ള ധൈര്യമുള്ള സഭ, അതെന്താണ്? അതിന്റെ റോൾ എന്താണ്? മനുഷ്യരോടുകൂടെയുള്ള ദൈവത്തിന്റെ കൂടാരമാണ്, മനുഷ്യരോടുകൂടെയുള്ള ദൈവത്തിന്റെ കൂടാരം. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും എന്നെ ഇറങ്ങുന്നുവെന്ന് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേൾക്കുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം അവരുടെ വരവിനായി അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അപ്പോൾ മനുഷ്യരോടുകൂടെയുള്ള ദൈവത്തിന്റെ കൂടാരം, അവിടെ യഥാർത്ഥത്തിൽ സഭയുടെ ദൗത്യം എന്താണ് എന്ന് യോഹന്നാൻ വ്യക്തമാക്കുന്നു. എന്താണത് സഭയുടെ ദൗത്യം? പ്രത്യക്ഷത്തിൽ പീഡകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് സഭ എങ്കിൽ പോലും യഥാർത്ഥത്തിൽ സഭയുടെ റോളെന്ന് പറയുന്നത് മനുഷ്യരോടുകൂടെയുള്ള ദൈവത്തിന്റെ കൂടാരമായിട്ട് തീരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ വാഗ്ദത്ത ഭൂമിയായ കനാൻ ദേശം കൈവശമാക്കുവാൻ മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഇസ്രായേൽ ജനത്തെയും അവരുടെ മധ്യയെ വസിക്കുവാൻ യഹോവ തിരഞ്ഞെടുത്ത സമാഗമന കൂടാരത്തെയും അത് അതോടെ ചിന്തിച്ചുകൊള്ളാം. അപ്പോൾ അവിടെ എന്താണ് പീഡയുടെയും കഷ്ടതയുടെയും നടുവിൽ നിന്ന് ഈജിപ്തിലെ ഇസ്രായേലിലെ അതിതീവ്രമായ പീഡയിൽ നിന്ന് അവർക്ക് വലിയ ആരും പേരു ഒഴുകുന്ന ഈ വാഗ്ദത്ത പ്രദേശം, ഒരു കനാൻ ദേശം. ആ കനാനിലാണ് യെരുശലേമുള്ളത്, സിയോൺ ഉള്ളത്. യെരുശലേമിന്റെ മറ്റൊരു പേരാണ് സിയോൺ. അപ്പോൾ ആ സിയോനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ആ യെരുശലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സ്വന്തം ജനം യാത്ര ചെയ്തപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമാഗമന കൂടാരം ദൈവത്തിന്റെ സാന്നിധ്യം അവരെ അറിയിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ അവരോടുകൂടെ യഹോവ വസിച്ചത് സമാഗമന കൂടാരത്തിലാണ്. അത് വളരെ പ്രാധാന്യത്തോടാണല്ലോ അതിന്റെ നിർമ്മാണവും പിന്നീട് അത് കൈകാര്യം ചെയ്യുന്നതും ഒക്കെ. ഈ ഒരു ചിത്രം ഉള്ളിൽ കണ്ടുകൊണ്ട് ഉള്ളിൽ വെച്ചുകൊണ്ട് യോഹന്നാൻ വലിയ പ്രത്യാശ നൽകുകയാണ്. അന്ന് സമാഗമന കൂടാരത്തിലാണ് യഹോവ വസിച്ചതെങ്കിൽ ഇന്ന് മനുഷ്യരുടെ മധ്യയിൽ ദൈവം വസിക്കുവാനായിട്ടില്ല, കുഞ്ഞാട് വസിക്കുവാനായിട്ടില്ല. കൂടാരം എന്താണ്? അത് ഈ പുതിയ യെരുശലേമാകുന്ന സഭയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ണുനീരും ദുഃഖവും വേദനയും രക്തവും ഒക്കെ ഒഴുകുന്ന സഭയാണെങ്കിലും അതിന്റെ യഥാർത്ഥത്തിലുള്ള റോളെന്ന് പറയുന്നത് മനുഷ്യനോടുകൂടെയുള്ള ദൈവത്തിന്റെ കൂടാരമായി വസിക്കുക എന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും വീതിയുടെ നടുവ് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന് പുറത്തുതന്നാൽ പളുങ്കുപോലെ ശുഭ്രമായ ജീവജലം വഴി അവൻ എന്നെ കാണിച്ചു. അത് ദർശനമാണ്, അത് പ്രോഫസിയായിട്ടാകുന്നത്. ഇതെല്ലാം എസ്കറ്റോളജിക്കൽ അല്ലെങ്കിൽ യുഗാന്ത്യത്തിൽ സംഭവിക്കേണ്ടതാണ് എന്നുള്ള നിലയിൽ ഒരു യുഗാന്ത്യത്തിന്റെ ചിത്രവും നമുക്ക് ഇവിടെ കാണാം. നദിക്കക്കരെ ഇക്കരയിൽ ജീവവൃക്ഷമുണ്ട്. അത് 12 വീതം ഫലം കായ്ച്ചു മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഉണ്ടാകിയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അഭിനയിക്കും. അവരുടെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ വ്യക്തീകരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നും നയിക്കും, രാജാക്കന്മാരായിരിക്കും. ഇങ്ങോട്ട് വളരെ പ്രത്യാശയും ധൈര്യവും നൽകുന്ന വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. ഇതിന്റെ അർത്ഥം മനസ്സിലാണെങ്കിൽ നമ്മൾ ഉത്പത്തിയിലെ സൃഷ്ടി വിവരണം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ നമുക്കറിയാം ഈ 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടി നടത്തി 7-ാം ദിവസം യഹോവ വിശ്രമിക്കുന്നു. 1-ാം ദിവസം സൃഷ്ടിച്ചത് എന്താണ്? അവിടെ എഴുതിയിരിക്കുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. സന്ധ്യയായി, വിഷപ്പായി 1-ാം ദിവസം. അപ്പോൾ 1-ാം ദിവസം സൃഷ്ടിച്ചത് വെളിച്ചത്തെയാണ്. ഇത് കഴിഞ്ഞ് 4-ാം ദിവസത്തെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴാണ് പകൽ പ്രകാശിക്കേണ്ടതിന് സൂര്യനെയും രാത്രി പ്രകാശിക്കേണ്ടത് ചന്ദ്രനെയും സൃഷ്ടിച്ചു, സന്ധ്യയായി ഉഷസ്സായി 4-ാം ദിവസം. ചുരുക്കത്തിൽ സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തിലുള്ള മറ്റ് പ്രകാശ ഗോളങ്ങളെയും എല്ലാം 4-ാം ദിനമാണ് സൃഷ്ടിച്ചത് എങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വെളിച്ചം ഇവിടെ ഉണ്ടായിരുന്നു. അത് 1-ാം ദിനത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ 1-ാം ദിനത്തിലേത് വെളിച്ചമാണ്, 4-ാം ദിനത്തിലേത് പ്രകാശമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ തമ്മിൽ വ്യത്യാസം? വെളിച്ചത്തിന്റെ ഉറവ ദൈവ ദൈവത്തിന്റെ അന്തരംഗം അല്ലെങ്കിൽ ദൈവവചനം തന്നെയാണ്. അതുകൊണ്ടാണ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. അപ്പോൾ മറ്റിടത്ത് പകൽ പ്രകാശിക്കേണ്ടതിന് സൂര്യനെ എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതിലൂടെ വെളിച്ചമുണ്ടായി. അവൻ കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടെന്ന് സങ്കീർത്തനം വായിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചത്തിന്റെ ഉറവിടം ദൈവത്തിന്റെ അന്തരംഗവും പ്രകാശത്തിന്റെ ഉറവിടം ബാഹ്യ സ്രോതസ്സുമാണ്. അത് സൂര്യനായിരിക്കാം, ചന്ദ്രനായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ വിളക്കായിരിക്കാം. അപ്പോൾ വെളിച്ചവും പ്രകാശവും തമ്മിൽ വ്യത്യാസമുണ്ട്. വെളിച്ചം ദൈവത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് വരുമ്പോൾ പ്രകാശം ബാഹ്യ സ്രോതസ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ പ്രകാശത്തേക്കാൾ വെളിച്ചമാണ്. ആ വെളിച്ചം എങ്ങനെയാണ് കിട്ടുന്നത്? നിന്റെ വചനം എന്റെ കാലുകൾക്ക് വെളിച്ചം. ദൈവവചനമാണ് നമുക്ക് വെളിച്ചത്തിന്റെ പ്രവേശിച്ചിരുന്നത്. ദൈവവചനം ദൈവം തന്നെയാണ്. ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ദൈവമായിരുന്നു. അപ്പോൾ വചനം ഉൾക്കൊള്ളുന്നവനാണ്, വചനത്തിലൂടെയാണ് നമുക്ക് വെളിച്ചം കിട്ടേണ്ടത്. വചനത്തിലൂടെ വെളിച്ചം കിട്ടുന്നു. ആ വചനത്തിലൂടെ വെളിച്ചം കിട്ടുമ്പോൾ ആ വചനം നമ്മളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുന്നവന് ഉള്ളിൽ ജീവനുണ്ട്, അവനൊടുക്കത്തെ ഞാൻ നാളെ ഉയർത്തു നിൽക്കും, മരിച്ചാൽ ജീവിക്കും. അപ്പോൾ കർത്താവിന്റെ ശരീരത്തങ്ങൾ ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യും, വിശുദ്ധ കുർബാന. അപ്പോൾ വചനത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് എപ്പോഴും വിശുദ്ധ കുർബാനയോട്, കർത്താവിന്റെ ശരീരരത്നങ്ങളോട് വല്ലാത്ത ആസക്തി തന്നെ, ഞാൻ പണം തന്നെ ഉപയോഗിക്കുന്ന ആസക്തി ഉണ്ടാകും. പക്ഷെ ഇന്ന് കാണുന്നത് ഒരുതരം കോൺട്രാക്ടി ആയിട്ടാണ്. നമ്മൾ വചനം വായിച്ചാൽ മതി, വചനം കേട്ടാൽ മതി, വിശുദ്ധ കുർബാനയോ അല്ലെങ്കിൽ ആരാധനയോ വേണ്ടെന്നുള്ള ചില രീതിയൊക്കെ കാണാറുണ്ട്. പക്ഷെ അങ്ങനല്ല, വചനമാണ് നമ്മുടെ കാലുകൾക്ക് വിളിച്ചതെങ്കിൽ ആ വചനം നമ്മളോട് പറയുന്നു, ഉള്ളിൽ ജീവനുണ്ടാകണമെന്ന് കർത്താവിന്റെ ശരീരത്തിലുള്ള ചുരുക്കത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് ഒരു മനുഷ്യന് ഉള്ളിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ വചനവും ഉള്ളിൽ ജീവനുണ്ടാകണമെങ്കിൽ അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ദൈവവചനവും ഒരുപോലെ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് വെളിച്ചവും ജീവനും കിട്ടുന്നത്. അല്ലെങ്കിൽ എന്താ കിട്ടുന്നത്? നാലാം ദിവസത്തെ പ്രകാശമാണ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രവും വരുന്ന പ്രകാശമാണ്. ഇന്നത്തെ പ്രശ്നം അതാണ്. ഇന്ന് ലോകത്തിൽ ആവശ്യത്തിലേറെ പ്രകാശമാണ്, പക്ഷെ വെളിച്ചമില്ല. ആവശ്യത്തിലേറെ പ്രകാശമുണ്ട്, പക്ഷെ വെളിച്ചമില്ല. പ്രകാശം വല്ലാതെ വർദ്ധിച്ചത് കൊണ്ട് നമ്മുടെ കണ്ണ് അഞ്ചി പോവുകയാണ്. നസ്തിക്ക് സൂര്യനെ കാണാൻ പറ്റില്ല, കണ്ണഞ്ചി പോവുക. പ്രകാശം വല്ലാതെ പണത്തിൽ, സമ്പത്തിന്റെ, ടെക്നോളജിയുടെ, സൗകര്യങ്ങളുടെ, ശാസ്ത്രവും സാങ്കേതിക വിദ്യ എന്ന് വേണ്ട ഇതെല്ലാം നമുക്ക് നൽകുന്ന പ്രകാശം വളരെ കൂടുതലാണ്. പക്ഷേ കർത്താവിന്റെ തിരുശരീരത്തങ്ങളോട്, കർത്താവിന്റെ വചനത്തോട് നമുക്കുള്ള താല്പര്യം, ആസക്തി കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് വല്ലാതെ പ്രകാശിക്കുകയും എന്നാൽ ഇരുട്ടിൽ ജീവിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ലോകത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇനി ഈ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇനി രാത്രി ഉണ്ടാകുകയില്ല, 22-ാം അധ്യായത്തിന് 5-ാം വാക്യം. ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട്. കണ്ടോ, ദൈവമായ കർത്താവ് ആരാണ്? വചനമായ, അല്ലെങ്കിൽ വചനം ജഡം ധരിച്ച കർത്താവ്. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടത് ഒന്നാം ദിനത്തിലെ വെളിച്ചമാണ്. നാലാം ദിവസത്തിലെ പ്രകാശം വേണ്ട. സൂര്യന്റെയും ചന്ദ്രന്റെയും വിളക്കിന്റെയും ബാഹ്യ സ്രോതസ്സിലെ ലൗകികതയുടെ, ഭൗതികതയുടെ പ്രകാശമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കർത്താവിന്റെ പ്രകാശം. അവൻ നമ്മുടെ മേൽ പ്രകാശിക്കണം. അത് പ്രകാശിക്കണമെങ്കിൽ ദൈവവചനവും കർത്താവിന്റെ ശരീരം. അത് ഞാൻ ആ പ്രതിയിലെ ആ വാക്യങ്ങളും ഇതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോഴേ ഇതിന്റെ ആശയം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഈ വചനത്തിന്റെ വചനം വിശ്വാസയോഗ്യമാണ്, സത്യമാണ് എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. പിന്നെ സമയം എടുത്തിരിക്കുന്നു എന്നുള്ളതും കൺക്ലൂഷനായിട്ട് നടന്നുള്ള വാക്യങ്ങൾ. കാണുന്നു പതിനാറാം മാസത്തിൽ യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും മനുഷ്യവും ശുഭ്രവുമായി ഉദയനക്ഷത്രവുമാകുന്നു എന്ന് പറഞ്ഞ് ഇഷ്ടം വരെ നേരിട്ട് സംസാരിക്കുന്നതായിട്ട് സഭകളും വരിക എന്ന ആത്മാവും മണവാട്ടി പറഞ്ഞു അംഗീകരിക്കുന്നത്. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. ആത്മാവാരാണ്? പരിശുദ്ധാത്മാവ്. മണവാട്ടിയാരാണ്? സഭ. അതുകൊണ്ട് സഭ പരിശുദ്ധാത്മാവും സഭയും ചേർന്ന് നമ്മയാണ് ഇന്ന് ക്ഷണിക്കുന്നത്. വരിക എവിടേക്കാണ്? മനുഷ്യരോടുകൂടെയുള്ള ദൈവത്തിന്റെ കൂടാരം വിളിക്കുക. അതാണ് പരിശുദ്ധ സഭ. ആ കൂടാരത്തിലേക്ക് വരാനായിട്ട് ആത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുക. പക്ഷെ ഇന്ന് പലരും പറഞ്ഞു വെക്കുന്നത് ഈ സഭകളത്തിന് പള്ളിയത്തിന് അല്ലെങ്കിൽ കൂറാശകളത്തിന് ഇനി സഭയ്ക്ക് വല്ലോ സഭയെന്നൊക്കെ പറഞ്ഞാൽ കുറെ അച്ഛന്മാരുടെ എത്ര അച്ഛന്മാർക്ക് ജീവിക്കാനുള്ള മാർഗവും അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്നിച്ചവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന നിലയിലൊക്കെ ചിലർ വ്യാഖ്യാനിക്കുന്ന കേൾക്കാറും ഈ വെടിപാട് ഉത്സവത്തെ വെച്ചുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന കേൾക്കുമ്പോൾ ദൈവമേ ഇതിലോട് പോർക്കണമെന്ന് പറയാനും സാധിക്കുന്നു. കാരണം ഭരണവാക്യം വ്യക്തമാക്കുന്നു, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, ശുദ്ധാത്മാവും സഭയും പറയുകയാണ്. വരിക മനുഷ്യ ദൈവത്തിന്റെ കൂടാരത്തിലേക്ക്. ഇതിന്റെ പതിനെട്ടുമുള്ള വാക്യങ്ങൾ പുസ്തകത്തിന്റെ ഇതിന്റെ ഓതന്റസിറ്റിയെ കുറിച്ച് ഈ പുസ്തകത്തിൽ പ്രധാനം കേൾക്കുന്നവരും ദൈവനോട് ഞാൻ സാക്ഷീകരിക്കുന്നു എന്നുള്ള പറയുന്ന കർത്താവായ ക്രിസ്തുവിന്റെ ഇത് സാക്ഷീകരിക്കുന്നു. അതെ, ഞാൻ വേഗം വരുന്നു എന്നറിയിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രസ്കറ്റോളജിക്കൽ ഡയമെൻഷനും നൽകിക്കൊണ്ട് യുഗാന്തത്തിൽ സംഭവിക്കാനുള്ള കാര്യം എന്ന ഒരാശയവും നൽകിക്കൊണ്ട് ഇത് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ ഈ വളരെ അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. പക്ഷേ അത് നമുക്ക് വളരെ ലാഘവത്തോടെ വളരെ ലളിതമായിട്ട് വായിച്ച് പഠിക്കാൻ പറ്റുന്നതുമല്ല. അതുകൊണ്ട് ഇത് വളരെ അറിവുള്ളവരുടെ സഹായത്തോടെ ഓരോ വാക്യവും മനസ്സിലാക്കുകയും അല്ലെങ്കിൽ വായനാശീലമുള്ള ആളുകൾ നല്ല ഇതിന്റെ കമന്ററികൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ നല്ല കമന്ററികളുണ്ടെന്ന് വലിയ സമനാരിയിൽ നിന്ന് തന്നെ ഒരുപാട് പുസ്തകത്തിൽ വ്യാഖ്യാനം വന്നതിനായ ബേബി റിസർച്ചത് ലഭ്യമാണ്. അങ്ങനെയുള്ള ഇതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളോട് ചേർത്ത് ഇത് വായിക്കാൻ നമ്മുടെ പരിശുദ്ധ സഭയുടെ പ്രകാശങ്ങളുടെയും വിശ്വാസത്തിന്റെയും ആയാലും എത്ര വലുതാണ് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രവേശിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എന്റെ വാക്കുകളെ നിർത്തുന്നു. എനിക്കറിയാം ഒരു ഒരു സ്പീച്ച് സ്റ്റഡി നടത്താനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. എന്നാലും ഇങ്ങനെ അവസരം കിട്ടിയ സന്തോഷം പ്രവേശിക്കുന്നു. നിങ്ങൾ എല്ലാവരും വാക്കി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് ഞാൻ എന്നെ പരിശുദ്ധ സഭയിൽ ചിരിക്കുന്നു ദൂർക്കളമനാട് ചെറിയ മദനാസനം ചെയ്യുന്നു. പ്രാർത്ഥിക്കണം. എല്ലാ സന്ദർഭത്തിനെയും അറിയിക്കുന്നു.
ഞാൻ ഒരു വാക്ക് ഇതിനോട് ചേർന്ന് പറവാനായിട്ട് ആഗ്രഹിക്കുന്നു. അഭിമന്യ ചിരുമേനിയെ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ലഭിച്ചു. നമുക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ലൊരു ക്ലാസ് ഇന്ന് കിട്ടി. നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞതായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ആഴമായ ഒരു സത്തയുള്ള നല്ലൊരു ഇൻട്രൊഡക്ഷനോട് കിട്ടി. ഇതിന് എത്ര ഇൻട്രൊഡക്ഷൻ കിട്ടിയാലും പോരാത്ത ഒരു ഒരു വേദഭാഗമാണ് ഒരുപാട് പുസ്തകം. നമുക്കറിയാം ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ പഠനം കഴിയുമ്പോഴും ഓരോ വായന കഴിയുമ്പോഴും അതിൻ്റെ ആഴമായിട്ടുള്ള അർത്ഥത്തിലേക്കാണ് നമ്മളെ കൊണ്ടുചെല്ലുന്നത്. അഭിമന്യ തിരുമനസിന്റെ ഇന്നത്തെ ക്ലാസ് നമുക്ക് നല്ല രീതിയിൽ അത് പ്രയോജനപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മൂന്ന് സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു. വെളിച്ചവും പ്രകാശവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് തിരുമേനി വളരെ അർത്ഥവത്തായി നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്ന നിലയിൽ നമ്മളോട് ഉദ്ബോധിപ്പിച്ചു. നമുക്കറിയാം നമ്മൾ പലപ്പോഴും വെളിച്ചത്തിന്റെ ആ ഒരു അനുഭവത്തിലേക്ക് വരാതെ പ്രകാശമായിട്ട് നിൽക്കുക. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന സഭയുടെ ഉത്തരവാദിത്വം നമ്മൾ വെളിച്ചമായിട്ട് ശോഭിക്കുക എന്നുള്ളതാണ്. സഭയിൽ വെളിച്ചങ്ങളായിട്ട് നിൽക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. തിരുമേനിയെ നമുക്ക് റയറായിട്ട് കിട്ടിയ നമുക്ക് ബുധനാഴ്ച പ്രാർത്ഥന യോഗങ്ങൾക്ക് തിരുവന്മാരെ കിട്ടുന്നെങ്കിലും ആദ്യമായിട്ടാണ് നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സിന് വൈദിക സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. തിരുമേനി വളരെ തിരക്കുള്ളൊരു ജീവിതമാണ്. അതിനിടയിൽ ഫാഷൻ വീക്കിന് വേണ്ടി ഇവിടെ വന്നു. തിരുമേനി അധികം താമസിക്കാതെ നാട്ടിൽ പോകും. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ക്രമീകരിക്കാൻ തക്കവണ്ണം ഇടയായത് നമ്മളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരുന്നു. തിരുമേനിയുടെ ക്ലാസ് ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ ഓർക്കുന്നു. തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും മർത്തമറിയം പ്രസ്ഥാനത്തിന്റെ പേരിൽ ഞങ്ങൾ അറിയിക്കുന്നു. തിരുമേനിയുടെ ശുശ്രൂഷകളും ഡയസിഷനും എല്ലാവിധമായിട്ടുള്ള പ്രവർത്തന മേഖലകളും ഏറ്റവും അനുഗ്രഹകരമായിട്ട് ദൈവം കാത്തു സൂക്ഷിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒന്നിയ തിരുമേനിയോടും ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടും ഉടോടിയായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ശാന്തമാമ വേറെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
നാളെ നമുക്ക് അഡമേൻ പാസ്റ്റർ ആണ് പി സി ജോർജ് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ നാളെ ക്ലാസ് എടുക്കും. ഇതേ സമയത്ത് നാളെ നമുക്ക് അഡമേൻ പാസ്റ്റർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കൂടുതൽ പേരെ കേട്ടാൻ ഒന്നുകൂടെ ശ്രമിക്കണം. നമ്മൾ ചാപ്റ്റർ 9 ആയിരിക്കും തുടങ്ങുന്നത്. അച്ഛൻ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടിയാണ് തുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് നാളെ എല്ലാവരും കേരളമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെ,
മറ്റേ അനൗൺസ്മെന്റ് ഒന്നും ഇല്ലല്ലോ.
സർവശക്തനും മഹാകാരുണ്യവാനുമായ കർത്താവേ, ബലഹീനരും പാപികളുമായ ഞങ്ങളെ അവിടുന്ന് കൈവിട്ട് കളയരുത്. ദൈവമായ കർത്താവേ, ഇരുവായത്തിലെയും മൂർച്ചയുള്ള വളനേക്കാൾ ശ്രേഷ്ഠതയുള്ള മൂർച്ചയുള്ള അവിടുത്തെ വചനങ്ങളെ ഉൾക്കൊള്ളുവാനോ വ്യാഖ്യാനിക്കുവാനോ ഞങ്ങൾ കഴിവുള്ളവരല്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾക്ക് തുണ നൽകുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ, അവിടുത്തെ ദീപ ഞങ്ങളെ അത്രമായിട്ടെങ്കിലും ഉള്ള ഭാഗ്യം ഞങ്ങളുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, അടിയങ്ങൾക്ക് പ്രഥമ വായനയെ തിരിച്ചറിയുവാൻ കഴിയാതെയും അഗാധമായ അർത്ഥതലങ്ങളുള്ള ഒരുപാട് ശ്രമം ശരിയാമെന്നും പഠിക്കുവാൻ അതിന്റെ അർത്ഥം വേണ്ടതുപോലെ ഉൾക്കൊള്ളുവാൻ അതിലൂടെ അങ്ങയുടെ കാന്തയായ സഭയോട് കൂടുതലെടുത്തത് പ്രകാരം മനുഷ്യരോടുകൂടിയുള്ള ദൈവത്തിന്റെ കൂടാരമായി സഭ അറിയപ്പെടുവാനും ഒക്കെ ഈ പഠനം മുഖാന്തരം ഞങ്ങളെ സഹായിക്കും. ദൈവമേ, ഈ പഠന ക്ലാസ്സിൽ പങ്കെടുത്ത അവിടുത്തെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷമുള്ള ജീവിതം നൽകണം. പ്രതിസന്ധികളിലും പ്രയാസങ്ങളും തളർന്നു മാറി ഏത് ദേശത്ത് പാർത്താലും അവരുടെ കൃപയിൽ സുരക്ഷിതമാണെന്നൊരു ധൈര്യം അനുഗ്രഹിക്കണമെങ്കിൽ പ്രാസനത്തിൽ നയിക്കുന്ന അഭിമുഖിയും തിരുമേനിയെ വാഴ്ത്തുന്ന ശക്തീകരിക്കുന്ന ഒന്നിരായ വൈദികരെയും എല്ലാ ഇടവുകളെയും എല്ലാ വിശ്വാസത്തെയും പ്രത്യേകിച്ച് നിങ്ങളുടെ പുതിയ തലമുറയിലേക്ക് ഒരേ ഓർത്ത് ഞങ്ങളേറെ ഭാരത്തിൽ അവരെല്ലാവരും നഷ്ടപ്പെട്ടു പോകാനായി കർത്താവേ, ഇരുട്ടിന്റെ മാർഗത്തിലേക്ക് പോകാതെ വെളിച്ചത്തിന്റെ മാർഗത്തിലൂടെ തന്നെ അവർ ജീവിക്കാതെ ധാരാളമായിട്ട് ചെയ്യുന്നത് അസൗരസമായ എല്ലാ പ്രവർത്തനങ്ങളെയോടും ഞങ്ങളെ വഴി നടത്തി
എല്ലാവരോടുമുള്ള താങ്ക്സ് അറിയിക്കുന്നു. നാളെ ഇതേ സമയത്ത് തന്നെ എല്ലാവരും എൻട്രി ചെയ്യണം. പ്രാർത്ഥനയോടുകൂടെ ഇതിൽ സംബന്ധിക്കണം.